അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ ഭാഗത്തേക്ക് നോക്കി അവിടുന്ന് പറഞ്ഞു, ഖും യാ ഉബൈദത ഇബ്നുൽ ഹാരിസ്, ഉബൈദ എഴുന്നേൽക്ക്, ഖും യാ ഹംസ, ഹംസ നീ ചെല്ല്, ഖും യാ അലി, അലിയെ നീയും ചെല്ല്. അങ്ങനെ ഈ മൂന്നാളുകൾ, ഒന്ന് ഉബൈദത ഇബ്നുൽ ഹാരിസ്, രണ്ട് ഹംസ, മൂന്ന് അലി റളിയല്ലാഹു അൻഹും, അവരും ഇസ്ലാമിക ചരിത്രത്തിലെ ധൈര്യവാന്മാരായിരുന്നു. ഹംസയുടെയും അലിയുടെയും ചരിത്രം നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടായിരിക്കും. അലി റളിയല്ലാഹു അൻഹു ധൈര്യത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം പറയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യം വിശദീകരിക്കുന്ന ഹദീസുകൾ പലതും ഉദ്ധരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി വലിയ ധൈര്യവാനായിരുന്നു. അദ്ദേഹം ചിലപ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആളാരാണ്? അപ്പൊ അവർ ഒരു അലിയാണ്, അല്ല ഞാനല്ല, റസൂലാണ്. യുദ്ധമുണ്ടായാൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലേക്കാണ് പോയിരുന്നത്. അല്ലെങ്കിൽ അബൂബക്കറിനെ പറ്റി അദ്ദേഹം പറയും. അങ്ങനെ ഈ മൂന്നാളുകൾ അവർ ഇവരെ മൂന്നുപേരെയും നേരിടുന്നതിന് വേണ്ടി ചെന്നു. ഹംസയും അലിയും അവർ രണ്ടുപേരും ഷൈബയെയും വലീദിനെയുമാണ് നേരിട്ടത്. ഹംസ ഷൈബയെ നേരിട്ടു, അലി റളിയല്ലാഹു അൻഹു വലീദ് ഇബ്നു ഉത്ബയെയും നേരിട്ടു. അവർ രണ്ടുപേരുടെയും കഥ അവർ ഉടനെ കഴിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും കഥ പെട്ടെന്ന് തന്നെ തീർന്നു. ഷൈബ ഉടനടി അവന്റെ കഥ കഴിഞ്ഞു, വലീദിന്റെ കഥയും കഴിഞ്ഞു. കാരണം അലിയും ഹംസയും യുദ്ധത്തിൽ നല്ല ശക്തിയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നതിനിടയിൽ തടവുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന ആളോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഒരു തൂവൽ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിരുന്നു, അവൻ ആരാണ്? അത് ആരായിരുന്നു? അത് ഹംസയാണ്. അവനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കിയത്, ഹംസയാണ് ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധത്തിൽ വലിയ ശക്തിയുള്ളയാളായിരുന്നു, വലിയ ധൈര്യവാനായിരുന്നു റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷൈബയുടെ കഥ തീർത്തു, അലി ഇബ്നു അബീ ത്വാലിബ് വലീദിന്റെയും കഥ തീർത്തു. എന്നാൽ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരിട്ടത് ഉത്ബയെയാണ്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കേൽപ്പിച്ചു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളുകളും വെട്ടി. അവർക്കിടയിൽ മല്ലയുദ്ധം കടുക്കുന്നതിനിടയിൽ അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും അങ്ങോട്ട് വരികയും അവർ ഉത്ബയെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവർ ഉബൈദയെയും ചുമന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉബൈദയെ റസൂലുള്ളാഹിയുടെ തുടയിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ ഉബൈദയുടെ തലവെച്ച് കിടത്തി. അപ്പോൾ ഉബൈദ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ലൗ കാന അബൂ ത്വാലിബിൻ ഹയ്യൻ ലഅലിമ അന്നി അഹഖു ബിഖൗലിഹി. റസൂലെ, നിങ്ങളെ പറ്റി അബൂ ത്വാലിബ് ജീവിച്ചിരിക്കെ പാടിയ ഒരു കവിതയുണ്ട്, ആ കവിതയിൽ പറഞ്ഞ വാക്കിന് ഏറ്റവും യോജിച്ചയാൾ ഞാനാണ് എന്ന് അബൂ ത്വാലിബിന് മനസ്സിലാകുമായിരുന്നു. എന്താണ് അബൂ ത്വാലിബ് പറഞ്ഞത്? അബൂ ത്വാലിബ് പറഞ്ഞു, വനുസ്ലിമുഹു ഹത്താ നുസ്റഅ ദൂനഹു വനുദ്ഹല അൻ അബ്നാഇനാ വൽ ഹലാഇലി. അബൂ ത്വാലിബ് പണ്ട് പാടിയിട്ടുണ്ട്, മുഹമ്മദിനെ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരികയില്ല, മുഹമ്മദിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുൻപ് ഞങ്ങളെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടല്ലാതെ, മുഹമ്മദിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ മറക്കും, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ മറക്കും. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുശ്രിക്കുകളുടെ നേതാക്കന്മാരായ മൂന്നാളുകൾ മരിച്ചു പോണം. അതവർക്ക് വലിയ അടിയായി, തുടക്കത്തിൽ തന്നെ പരാജയമാണ്. ഒരാള് ഹൗദിന്റെ അടുക്കൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞു പോയതാണ്, അവൻ അവിടെ മരിച്ചു പോണു. ബാക്കി മൂന്നാളുകൾ അവർ വെല്ലുവിളിച്ചു പോയ ആൾക്കാരാണ്, അവരും തിരിച്ചു വന്നിട്ടില്ല, അവരും അവരുടെയും കഥ കഴിഞ്ഞു. അത് കണ്ടു നിൽക്കുന്ന സൈന്യത്തിന്റെ മനസ്സിലുണ്ടാക്കിയ തകർച്ച വലുതാണ്, തുടക്കത്തിൽ തന്നെ പതർച്ചയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അബൂജഹൽ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശം വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു, അല്ലാഹുമ്മ അഖ്തഅ്നാ ലിർറഹീം വആതാനാ ബിമാ ലാ നഅ്രിഫ് ഫഅഹിൻഹുൽ ഗദാ. അല്ലാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബബന്ധം തകർത്തവൻ, ഞങ്ങളുടെ ഒരുമയെ ഇല്ലാതെയാക്കിയവൻ, ഞങ്ങൾക്കോ ഞങ്ങളുടെ കാക്കക്കാരണവന്മാർക്കോ അറിയാത്ത ആദർശം കൊണ്ടുവന്നവൻ, അവനെ നീ തകർക്കണേ നാളെ. അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. നോക്കണേ നിങ്ങൾ അല്ലേ, ചിലർ പറയാറുണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടേയില്ല, നമ്മളിവിടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം വലിയനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല കൂട്ടരെ, ഇത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും വിശ്വാസം. അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അതോടൊപ്പം അവർ ഇബ്രാഹിം നബിയെ വിളിച്ചു, ഇസ്മായിൽ നബിയെ വിളിച്ചു, മറ്റു സാലിഹീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. അതാണ് അവർക്ക് പറ്റിയ പിഴവ്. ബദർ നൽകുന്ന പാഠങ്ങളിൽ ഒന്നതാണ്, അവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാത്രമെന്ന ഒരൊറ്റ വാക്കിന്റെ പേരിലുള്ള വ്യത്യാസമാണ്. ഒരു വിഭാഗം പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം ഞങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കുന്നു, ഇസ്മായിൽ നബിയെ വിളിക്കുന്നു. അതാണ് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ബദർ മാത്രം എന്ന ഒരു വാക്കിന്റെ മുകളിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഒരു വിഭാഗം അള്ളാഹുവിനെ മാത്രമെന്ന് പറഞ്ഞു, മറ്റൊരു വിഭാഗം അള്ളാഹുവിനെയും അതോടൊപ്പം മറ്റു ചിലരെയും എന്നവർ പറഞ്ഞു. അതാണ് അവരെ രണ്ടുപേരെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം, തൗഹീദിന്റെ ഈ ഘടകം. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ, തൗഹീദിന്റെ കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. എന്തിനാണ് ബദ്രീങ്ങൾ യുദ്ധം ചെയ്തത്? അല്ലെ, ഇന്ന് ആളുകൾ ചിലർ ബദ്രീങ്ങൾ യുദ്ധം ചെയ്ത റമദാൻ 17 ബദ്രീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരെന്തൊരു ആദർശത്തിന് എതിരെയാണോ പോരാടിയത്, അവരെന്തൊരു ആദർശം തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണോ പ്രയാസങ്ങൾ അനുഭവിച്ചത്, അതേ കാര്യം തന്നെ അവരുടെ പേരിൽ ചെയ്യുക എന്നത് എത്രമാത്രം മോശമായ കാര്യമാണ്. അവർ നിലകൊണ്ടത് ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്, ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ ഈ പ്രയാസങ്ങൾ അനുഭവിച്ചത്. അതേ ബദ്രീങ്ങളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതേ ബദ്രീങ്ങളുടെ പേര് വീട്ടിന് മുകളിൽ എഴുതി വെച്ചാൽ കള്ളൻ കടക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ ബദ്രീങ്ങളുടെ പിൻതലമുറക്കാരിൽ ഉണ്ടായി എന്നത് എത്ര സങ്കടകരമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ബദ്രീങ്ങൾ 313 ആളുകളുടെ പേര് വീട്ടിന്റെ മുകളിൽ എഴുതി വെച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ വീട്ടിൽ കള്ളൻ കയറില്ല എന്നാണ് അവരുടെ വിശ്വാസം. ബദ്രീങ്ങളാകട്ടെ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണ്, ബദ്രീങ്ങളുടെ നേതാവിന്റെ അവസ്ഥ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലെ അവസ്ഥ എന്താണ്, അവിടുത്തെ വീട്ടിൽ അല്ലെ ദാരിദ്ര്യം അവിടുത്തെ വീട്ടിന്റെ സ്ഥിരം അവസ്ഥകളിൽ ഒന്നായിരുന്നു. അവർ ബദറിലേക്ക് വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാതുൻ ഫഹ്മിൽഹും. അള്ളാഹുവേ, ഇതാ ഇവർ, അവർക്ക് കാലിൽ ചെരുപ്പുകളില്ല, നീ അവരെ വഹിക്കണം. അള്ളാഹുമ്മ ഇന്നഹും ജിയാഉൻ, അള്ളാഹുവേ അവർ വിശക്കുന്നവരാണ്, നീ അവർക്ക് ഫഅത്ഇംഹും, നീ അവർക്ക് ഭക്ഷണം നൽകണം. നോക്കൂ നിങ്ങൾ, അവരുടെ അവസ്ഥ ഇതാണ്, അവർക്ക് സമ്പാദ്യമില്ല, എന്നിട്ട് അവർ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയായിരുന്നു, തൗഹീദിന് വേണ്ടിയായിരുന്നു. ആ തൗഹീദിനെ ഘടകമറി അതിനെ മറിച്ചു കളയുന്ന, അതിനെ നശിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ ബദ്രീങ്ങളുടെ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്നവർ ചെയ്യുന്നത്. അപ്പോൾ സഹോദര, ബദർ യുദ്ധം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ആരംഭിക്കുന്നതോടുകൂടി അവിടുന്ന് തന്റെ ടെന്റിലേക്ക് തിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ വീഴുകയാണ്. അല്ല, അവിടുന്ന് മുട്ടിൽ കുത്തി അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅഅ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയ വാഗ്ദാനം ഇപ്പോൾ നീ എനിക്ക് പൂർത്തീകരിച്ച് നൽകണം. അല്ലാഹുമ്മ ഇന്നി അൻഷുദുക അഹ്ദക വഅഅ്ദക, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം ഞാൻ നിന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻതശ ലാ തുഅബദ് ബഅദ അൽയൗം, അല്ലാഹുവേ നീ ഇവരെ തകർത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ നീ ആരാധിക്കപ്പെടുകയില്ല. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദി അബദ, അല്ലാഹുവേ ഈ കൂട്ടരെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും നീ ആരാധിക്കപ്പെടുകയില്ല. റസൂലുള്ള നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അവിടുത്തെ ചുമലിലുള്ള മേൽമുണ്ട് താഴോട്ട് വീണിരിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽമുണ്ട് തിരിച്ച് നബിയുടെ തോളിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക യാ റസൂലല്ലാഹ്, നബിയെ മതി, നിങ്ങൾ പ്രാർത്ഥിച്ചത് മതിയായിരിക്കുന്നു. അലഹ്ത അലാ റബ്ബിക, അള്ളാഹുവിനോട് അതിനു മാത്രം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, അള്ളാഹു താങ്കൾക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താതെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിക്കാത്ത പ്രാർത്ഥനയിലാണ്. അവിടുന്ന് സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ കുറച്ചു നേരം യുദ്ധം ചെയ്തു, എന്നിട്ട് റസൂലുള്ളയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. റസൂലുള്ള നിസ്കാരത്തിലാണ്, പ്രാർത്ഥനയിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വീണ്ടും യുദ്ധം ചെയ്തു, വീണ്ടും തിരിച്ചു വന്നു. റസൂലുള്ള വീണ്ടും പ്രാർത്ഥനയിലാണ്. വീണ്ടും യുദ്ധം ചെയ്യാൻ പോയി, വീണ്ടും തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാര്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോക്കൂ നിങ്ങൾ, ഇതിലൊക്കെ പ്രാർത്ഥനയുടെ മഹത്വം, പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പലരുടെയും മനസ്സിലാണെങ്കിൽ എന്തിനാ ഇത്ര മാത്രം പ്രാർത്ഥിക്കാനുള്ളത്? അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പാടൊക്കെ? അള്ളാഹ് സഹായിക്കുക എന്നത് അള്ളാഹുന്റെ ബാധ്യതയല്ലേ, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ചിലർ വിചാരിച്ചു പോയേക്കാം. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ ദീനിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തി എന്നത് അവൻ നമ്മോട് ചെയ്ത ഔദാര്യമാണ്. നാം അവന്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഔദാര്യമല്ല. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളിൽ എവിടെയെങ്കിലും ഇതാ റബ്ബെ നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, നീ ഞങ്ങളെ സഹായിച്ചേ തീരൂ എന്ന വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം, അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഖുർആൻ അവതരിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം, നിങ്ങൾ ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭം, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരുന്ന സന്ദർഭം, ഫസ്തജാബ ലക്കും, നബിയെ നിങ്ങൾക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ തുടർച്ചയായി നിങ്ങൾക്കിതാ സഹായമായി നാം അയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് സന്തോഷം വന്ന് നിറഞ്ഞു. അവിടുന്ന് തന്റെ ടെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി സഹാബികളോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, അബ്ഷിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക, അള്ളാഹു ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അതാക നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നിരിക്കുന്നു. ഹാദാ ജിബ്രീലു ആഖിദും ബിഇനാനി ഫറസിഹ്, ഇതാ ജിബ്രീൽ ഇതാ വന്നിരിക്കുന്നു, ജിബ്രീലിന്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ജിബ്രീൽ അതാ നിൽക്കുന്നുണ്ട്. യഖൂദുഹു അലാ സനായാഹു നഖ, അദ്ദേഹത്തിന്റെ പിന്നിലതാ പൊടി പറത്തിക്കൊണ്ട് മലക്കുകൾ അണിനിരന്ന് നമ്മെ സഹായിക്കാനായി ഇറങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷം പ്രകടമായി. സഹാബികൾ അവരുടെ യുദ്ധത്തിന്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. ഈ വാർത്ത കേൾക്കുന്നതോടുകൂടി മലക്കുകൾ ആകാശത്ത് നിന്ന് അവരല്ലാഹുവിന്റെ സഹായത്തിനായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹാബികളെ സംരക്ഷിക്കുന്നതിനായി അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം മലക്കുകൾ യുദ്ധം ചെയ്ത ഒരേ ഒരു യുദ്ധം ബദർ യുദ്ധമാണ്. മറ്റൊരു യുദ്ധത്തിൽ അവർ യുദ്ധം ചെയ്തിട്ടില്ല. മറ്റെല്ലാ യുദ്ധങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് മലക്കുകൾ അവർ ആ സ്ഥലത്ത് സന്നിഹിതരായിരിക്കും, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഒരു യുദ്ധത്തിൽ പോലും, ബദർ യുദ്ധത്തിലല്ലാതെ മറ്റൊരു യുദ്ധത്തിൽ സഹാബികളോടൊപ്പം മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. ഇത് ബദർ യുദ്ധത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്ത് അവതരിച്ചു, അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി, അള്ളാഹുവിന്റെ സൈന്യം ബദർ യുദ്ധത്തിൽ ഇറങ്ങി. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് വഹയി നൽകി, അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. മലക്കുകളോട് അള്ളാഹു പറയാൻ, അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഫസബ്ബിതുൽ ലദീന ആമനു, എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, അവരെ പോയി നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക, അവർക്ക് നിങ്ങൾ പിൻബലം നൽകുക. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, നിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം നിട്ടുകൊടുക്കാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ സഹായത്തെക്കുറിച്ച്, യുദ്ധത്തിൽ ലഭിക്കുന്ന സഹായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ എല്ലാം ഈ പരാമർശം കാണാം. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, മുശ്രിക്കുകളുടെ മനസ്സിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയമിട്ട് കൊടുക്കും. മുസ്ലിമീങ്ങളുടെ വിജയം അങ്ങനെയാണ്. അവരുടെ വിജയം അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഭയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നുസർതു ബിർറുഅബി മസീറത ശഹറിൻ, ഒരു മാസം വഴിദൂരം അകലേക്ക് ശത്രുക്കളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പോൾ മുസ്ലിം സമൂഹം, അവർക്കുള്ള വിജയം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കാം, എന്നാലും അള്ളാഹു നമ്മെ സഹായിച്ചാൽ നമുക്ക് വിജയമുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കാം, പക്ഷെ അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ ഒരു വിജയവും നമ്മൾ നേടിയെടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്തു പരിഗണനയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഒരു പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ, അവർക്ക് ലഭിക്കാനിരിക്കുന്ന വിജയം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വിജയമാണ്. അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഫദ്രിബു ഫൗഖൽ അഅനാഖ്, നിങ്ങൾ അവരുടെ തലക്കു മുകളിൽ വെട്ടിക്കൊള്ളുക, അവരുടെ പിരടിക്ക് മുകളിൽ നിങ്ങൾ വെട്ടിക്കൊള്ളുക. വദ്രിബു മിൻഹും കുല്ല ബനാൻ, അവരെ നിങ്ങൾ തലങ്ങും വിലങ്ങും അക്രമിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് വഹയി നൽകി. മലക്കുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടതോടുകൂടി റസൂലുള്ളാഹി അവിടുത്തെ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി, പിന്നെ അവിടുന്ന് യുദ്ധത്തിലേക്ക് ഇറങ്ങി. അതുമുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൽ യുദ്ധത്തിലേക്ക് പങ്കെടുക്കുന്നത്. അവിടുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ, സയുഹ്സമുൽ ജംഉ, ഈ കൂട്ടർ അവർ തകർക്കപ്പെടുക തന്നെ ചെയ്യും. വയുവല്ലൂന ദുബർ, അവർ പിന്നിലേക്ക് ഓടിയൊളിക്കും. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്താണ്, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ ബലി സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, അല്ല, പരലോകത്ത് അവർക്ക് ഇനി മറ്റൊരു ശിക്ഷ വരാനിരിക്കുന്നുണ്ട്, അതാണ് ഇതിനേക്കാൾ കടുത്ത ശിക്ഷ. റസൂലുള്ളാഹി അതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് സഹാബികളുടെ ആവേശം വർദ്ധിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ആയത്താണത്, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ ബലി സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ, 1000 മലക്കുകളെ ബദറിൽ ഇറക്കി കൊടുത്തു. പിന്നീട് 2000 മലക്കുകൾ വീണ്ടും ഇറങ്ങി. തുടർച്ചയായി മൊത്തം 3000 മലക്കുകൾ ബദർ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധത്തിൽ ഇറക്കിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ 3000 മലക്കുകൾ വന്നിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ സഹായിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ പ്രകടമായ യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. സഹാബികളിൽ ചിലർ പറയുകയാണ്, ബദർ യുദ്ധത്തിൽ ചിലപ്പോൾ ഒരു സഹാബി മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മുഷരിക്കിന്റെ പിന്നിൽ അവനെ പിന്തുടർന്ന് ഇങ്ങനെ പോയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ചാട്ട വീശുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. അത് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുന്നത് കേൾക്കും, ഒരാളുടെ ശബ്ദം കേൾക്കും, അഖ്ദിം ഹൈസൂം, ഹൈസൂമേ മുന്നോട്ട് കുതിക്ക് എന്ന് പറയുന്നത് കേൾക്കാൻ. ഹൈസൂം എന്ന് പറഞ്ഞാല് മലക്കിന്റെ കുതിരയുടെ പേരാണ്. അഖ്ദിം ഹൈസൂം, ഹൈസൂം എന്നീ മുന്നോട്ട് പോ എന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ പിന്നാലെ പോകുമ്പോൾ കാണാം, മുന്നിലുള്ള ഒരാൾ അയാളുടെ മുന്നിൽ ഒരു ചാട്ട വീശുന്ന ശബ്ദം കേൾക്കും. പൊടുന്നനെ ഇയാൾ കാണാൻ താഴത്തേക്ക് വീഴുന്നതാണ്. അവന്റെ മുഖത്ത് ചാട്ട കൊണ്ട് അടികിട്ടിയ അടയാളം വീണതായി കാണാൻ സാധിക്കും. അവന്റെ ശരീരത്തിൽ ആകെ പച്ച നിറം ബാധിക്കും. അങ്ങനെ അവർ താഴോട്ട് വീഴും. മുശരിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അവരെ പറ്റി പറയപ്പെട്ടതായി കാണാം, അവർ പടച്ചട്ട അണിഞ്ഞിട്ടാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത്. ശരീരം മുഴുവൻ വെട്ടേറ്റ് അവരുടെ ശരീരം മുറിഞ്ഞിപ്പോയിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിന് ശേഷം കുഴിച്ചിടാൻ വേണ്ടി ഇവനെ എടുത്തു നോക്കിയപ്പോൾ ഇവന്റെ ശരീരം ഒന്നാകെ കഷ്ണം കഷ്ണമായി താഴോട്ട് വീഴാണ്. അങ്ങനെ ഇതെല്ലാം പൊറുക്കി കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മണ്ണ് വാരിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കല്ലും വാരിയിട്ടു. അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ മറമാടപ്പെട്ടത്. അതിനുമാത്രം അവരുടെ ശരീരത്തിൽ വെട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുമാത്രം കടുത്ത രൂപത്തിലാണ് അവരിൽ പലരും മരിച്ചു വീഴുന്നത്. അങ്ങനെ സഹാബികളിൽ ചിലർ പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോകുന്ന ഞങ്ങൾ ഒരാളുടെ പിന്നിൽ പോകുന്ന സമയത്ത് ഇവനെ വെട്ടുകെട്ടി താഴെ വീഴുന്നത് കാണാൻ സാധിക്കും. ചില സമയത്ത് നമ്മൾ വാളോട് വീശുന്ന സമയത്താണ് വാളവിടെ എത്തുന്നതിന് മുൻപ് ആള് താഴെട്ടേക്ക് വീഴുന്നതാണ്. അതുപോലെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചിങ്ങനെ കൊണ്ടുവരാണ്. റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നബിയെ, ഇവനല്ല എന്നെ തടവുകാരനാക്കിയത്, വേറൊരുത്തനാണ്. അയാൾ ഇതിനേക്കാൾ കാണാൻ ഭംഗിയുള്ള ഒരാളായിരുന്നു, ഇതുവരെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണാത്തൊരു മനുഷ്യനാണ്. മലക്കുകൾ അവരുടെ കുതിരയെ കുറിച്ച് സഹാബികൾ പറയാം, അവരുടെ കുതിര അതിന്റെ പിന്നെ കറുപ്പ് നിറമുള്ള കുതിര, അതിന്റെ കാലിന്റെ തുടഭാഗം വരെ വെള്ള നിറത്തിലുള്ള രോമങ്ങൾ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രോമങ്ങളുണ്ട്. ഭംഗിയുള്ള കുതിരപ്പുറത്താണ് അവർ കയറി വന്നിട്ടുള്ളത്. അങ്ങനെ അവർ മുസ്ലിമീങ്ങളെ സഹായിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പിൻബലമായി നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ച സന്തോഷ വാർത്ത അത് പുലർത്തുന്ന രൂപത്തിൽ അവർ യുദ്ധത്തിൽ പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അള്ളാഹു തന്നെ സത്യം. ലാ യുഖാതിലുഹുമുൽ യൗമ റജുലുൻ ഫയുഖ്തലു സാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരൻ ഇല്ല അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഇന്നേ ദിവസം മുശ്രിക്കുകളുമായുള്ള ഈ യുദ്ധത്തിൽ ക്ഷമയോടുകൂടി പിടിച്ചു നിന്ന് പിന്തിരിഞ്ഞോടാതെ മുന്നോട്ട് നിൽക്കുന്ന രൂപത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവന് സ്വർഗം വാഗ്ദാനമുണ്ട്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ടതില്ല. ഇന്ന് ഇവിടെ പിടിച്ചു നിന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഖൂമു ഇലാ ജന്നതിൻ അർദുഹസ് സമാവാത്തു വൽ അർദ്, സ്വർഗത്തിലേക്ക് മുന്നേറുക, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, മടിക്കാതെ മുന്നേറുക. അത് കേട്ടപ്പോൾ സഹാബികളിൽപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹുമാം അൽ അൻസാരി അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ജന്നതുൻ അർദുഹസ് സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമുള്ള സ്വർഗമോ, അതാണോ വാഗ്ദാനം? ഈ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗം. അവരാകെ മക്കയും മദീനയും ചിലർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ശാമും മറ്റുമേ കണ്ടിട്ടുള്ളൂ, ഭൂമിയുടെ വലുപ്പം അവർ കണ്ടിട്ടില്ല. ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗമാണോ നൽകപ്പെടാൻ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗമാണ്. അത് കേട്ടപ്പോൾ ഉമൈർ ഇബ്നുൽ ഹുമാം അദ്ദേഹം പറഞ്ഞു, ബഖിൻ ബഖിൻ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത്ഭുതമുണ്ടായാൽ അറബികൾ ഉപയോഗിക്കുന്ന വാക്കാണത്. അത്ഭുതം തന്നെ. ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗമോ? ബഖിൽ ബഖിൽ. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്ര അത്ഭുതം? എന്തിനാണ് നീ ബഖിൻ ബഖിൻ എന്ന് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅത അൻ അകൂന മിൻ അഹ്ലിഹ. അല്ലാഹുവിന്റെ റസൂലെ, അത്ര വലിയ സ്വർഗം, അത് കിട്ടുമോ എനിക്ക്? അത് ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹ, നീ ആ സ്വർഗത്തിലുള്ള ആളാണ്. അത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഹുമാം അദ്ദേഹം തന്റെ കീഴിലുള്ള തന്റെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്ന് കുറച്ച് ഈന്തപ്പനകൾ കുറച്ച് ഈത്തപ്പഴം പുറത്തേക്കെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് വായിലേക്ക് ഇടുകയാണ്. കയ്യിൽ കുറച്ച് ഈത്തപ്പഴം ബാക്കിയുണ്ട്. യുദ്ധത്തിന്റെ സൈന്യത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ ഈത്തപ്പഴങ്ങൾ തിന്നു തീർക്കാമെന്ന ധാരണയിൽ അദ്ദേഹം കുറച്ച് ഈത്തപ്പഴങ്ങൾ കയ്യിലെടുത്തു. എന്നിട്ട് വായിലേക്ക് ഇട്ടും. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ലഇൻ അന ഹയീതു ഹത്താ ആകുല തമറാതി ഹാദി ഇന്നഹാ ലഹയാതുൻ തവീല. ഈ ഈന്തപ്പനകൾ തിന്ന് കഴിയുന്നത് വരെ കാത്തിരിക്കാനോ, ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ? സുബ്ഹാനല്ലാഹ്, അത് വളരെ നീണ്ട ഒരു കാലാവധി തന്നെയാണ്. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ഉളിയിട്ടു. അദ്ദേഹം അവിടെ നിന്ന് ഷഹീദായി മരിച്ചു പോണു. നോക്കൂ നിങ്ങൾ, സഹാബികൾ അവർ കൺമുന്നിൽ സ്വർഗം കാണാൻ. സുബ്ഹാനല്ലാഹ്, മുജാഹിദുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയത് അതാണ്. ഈ ഷഹാദത്ത് അതിന്റെ പ്രതിഫലം എത്ര വലുതാണ്! സ്വർഗമാണ് അതിന്റെ വാഗ്ദാനം, സ്വർഗമാണ്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഹാരിസത്തു ബ്നു സുറാഖ എന്നാണ്. ഹാരിസത്തു ബ്നു സുറാഖ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് കാവലായി സൈന്യത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണെന്നറിയാതെ ഒരു അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഹാരിസത്തു ബ്നു സുറാഖ. ആരാണ് അമ്പ് ചെയ്തത് എന്നറിയില്ല. മുസ്ലിമാണോ കാഫറാണോ അറിയില്ല. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബദറിന്റെ വശങ്ങളിൽ കാവൽക്കാരനായി നോട്ടക്കാരനായി നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ, മദീനയിലേക്ക് എത്തിയപ്പോൾ, ഹാരിസയുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഹാരിസ എവിടെയാണ്? ഹാരിസ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ? അള്ളാഹുവിന്റെ റസൂലെ, ഹാരിസ എങ്ങാനും സ്വർഗത്തിലാണെങ്കിൽ അവൻ മരിച്ചതിൽ എനിക്ക് പ്രയാസമില്ല, ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ്. ഹാരിസ എങ്ങാനും നരകത്തിലാണെങ്കിൽ എനിക്കൊന്ന് കരയാമല്ലോ അവനു വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ ഉമ്മ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാതായോ? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? സ്വർഗത്തെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അനേകം സ്വർഗങ്ങളുണ്ട്, ഒരു സ്വർഗമല്ല, ആയിരക്കണക്കിന് എണ്ണമില്ലാത്ത സ്വർഗങ്ങളുണ്ട്. വഇന്ന ഇബ്നകി അസാബൽ ഫിർദൗസൽ ആലാ, നിന്റെ മകനാകട്ടെ സ്വർഗങ്ങളിൽ ഏറ്റവും മുകളിലുള്ള ഫിർദൗസൽ ആലയിലാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞ സ്വർഗം അതാണ്, ഏറ്റവും മുകളിലുള്ള സ്വർഗം. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത, ആരുടെ അമ്പുകൊണ്ടാണ് മരിച്ചത് എന്ന് സഹാബികൾക്കറിയാത്ത, യുദ്ധത്തിൽ വാള് പുറത്തേക്കെടുക്കാത്ത, കാവൽക്കാരനായി നിന്ന ഒരു സഹാബിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ എന്താണ് മറ്റുള്ളവർക്കുള്ള പ്രതിഫലം? എന്താണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മറ്റു സഹാബികളുടെ പ്രതിഫലം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ലഅല്ലല്ലാഹു തല അലാ അഹ്ലി ബദർ, അല്ലാഹു ബദറീങ്ങളെ നോക്കി പറഞ്ഞതുപോലെയുണ്ട്, ഇഅ്മലു മാ ശിഅതും ഇന്നി ഖദ് ഗഫർതു ലക്കും, നിങ്ങൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കും. ബദരീങ്ങളുടെ ശ്രേഷ്ഠത അതാണ്. റസൂലുള്ള പറയാൻ ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞതുപോലെയുണ്ട്. എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നി ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർക്ക് വൃത്തികേടുകൾ ചെയ്യാമെന്നല്ല, മറിച്ച് അവർക്ക് ഇനി അബദ്ധങ്ങൾ സംഭവിച്ചാൽ പോലും അള്ളാഹു അത് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. തിന്മകൾ സംഭവിച്ചാൽ പോലും അള്ളാഹു അത് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ബദരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനം ഇതാണ്. അത്ര വലിയ സ്ഥാനമാണ് ബദരീങ്ങൾക്ക് സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ തന്നെ പിന്നീട് നിലകൊണ്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൈന്യത്തിന്റെ മുന്നിൽ നിലയുറപ്പിച്ചു. ഇതിനുശേഷം നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു തുടക്കത്തിൽ അവിടുന്ന് പ്രാർത്ഥനയിലായിരുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധത്തിലേക്ക് പുറത്തിറങ്ങി. യുദ്ധത്തിൽ അവിടുന്ന് മുന്നിലേക്ക് തന്നെ ഇറങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളയായിരുന്നു മുശ്രിക്കുകളുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. മുശ്രിക്കുകളോട് ഏറ്റവും അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉണ്ടായിരുന്നത്. അല്ല, റസൂലുള്ള സഹാബികളോട് പറഞ്ഞു, ലാ യതഖദ്ദമന്ന അഹദു മിൻകും ഇലാ ഷൈഇൻ ഹത്താ അകൂന അന ദൂനഹു, എന്റെ പിന്നിലായിട്ടല്ലാതെ നിങ്ങൾ യുദ്ധത്തിന് ഒരു മുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കരുത്, നിങ്ങളെല്ലാവരും എന്റെ പിന്നിലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് ബദർ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്. സഹാബികൾ ബദർ യുദ്ധത്തിൽ കാണിച്ച ശൗര്യം, ബദർ യുദ്ധത്തിൽ കാണിച്ച ധൈര്യം അത്ഭുതപ്പെടുത്തുന്ന ധൈര്യമാണ്. അതിന്റെ ധാരാളം സംഭവങ്ങൾ ബദറിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിൽ ചിലതു മാത്രം ഇവിടെ എടുത്തു പറയാം. അതിലൊന്ന് അബൂ ഉബൈദത്തു ബ്നുൽ ജറാഹിന്റെ സംഭവമാണ്. അബൂ ഉബൈദത്തു ബ്നുൽ ജറാഹ് അദ്ദേഹത്തിന്റെ വാപ്പ, അബൂ ഉബൈദത്തു ബ്നുൽ ജറാഹിന്റെ വാപ്പ ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിലുണ്ട്. അബൂ ഉബൈദ സഹാബികളോടൊപ്പമാണ്. അബൂ ഉബൈദയുടെ വാപ്പ അദ്ദേഹത്തിന്റെ പിന്നാലെ അബൂ ഉബൈദയെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറായി പിന്നിൽ നടക്കുകയാണ്. അബൂ ഉബൈദ വാപ്പയെ കാണുമ്പോൾ മാറിപ്പോകും. കുറേ നേരമായി അദ്ദേഹം മാറിപ്പോകുന്നു, വാപ്പ പിന്നിൽ തന്നെയുണ്ട്, പിടിവിടുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹം അബൂ ഉബൈദ വാപ്പയെ കൊലപ്പെടുത്തി, വാപ്പയെ അദ്ദേഹം കൊന്നുകളഞ്ഞു. ബദർ യുദ്ധത്തിൽ അബൂ ഉബൈദ തുബ്നുൽ ജറാഹ് സ്വന്തം പിതാവിനെയാണ് കൊലപ്പെടുത്തിയത്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനോഹരമായ ഒരു ആയത്ത് അവതരിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുഹാദൂന മൻ ഹാദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ അവരല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല, അവരോട് സ്നേഹം കാണിക്കില്ല. വലൗ കാനൂ ആബാഅഹും, അതിനി അവരുടെ വാപ്പയാണെങ്കിലും, ഔ അബ്നാഅഹും അവരുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും അവരുടെ സഹോദരങ്ങളാണെങ്കിലും, അള്ളാഹുവിനും റസൂലിനും എതിരാണെങ്കിൽ അവരോട് സ്നേഹം കാണിക്കുകയില്ല. ഈ ആയത്ത് അബൂ ഉബൈദത്തു ബ്നുൽ ജറാഹിന്റെ സംഭവത്തിൽ അവതരിച്ച ആയത്താണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പയ്ക്ക് നേരെയാണ് അദ്ദേഹം വാളുയർത്തുന്നത്. വാപ്പയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വാപ്പയാണ് എന്ന നിലക്കുള്ള സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം മാറിപ്പോയത്. പക്ഷെ ഇസ്ലാമായിരുന്നു അവർക്ക് അതിനേക്കാളെല്ലാം മുകളിൽ ഉണ്ടായിരുന്നത്. സഹോദര സഹാബികളുടെ ചരിത്രം ഇതാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സഹാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യുദ്ധത്തിൽ അനേകം അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ, റസൂലുള്ളയുടെ കൺകുളിർപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം മുശ്രിക്കുകൾ അവർക്ക് പരാജയം രുചിക്കുന്നു എന്ന് മനസ്സിലായി. അവരിൽ ചിലരെങ്കിലും പിന്നോട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അവരുടെ സൊഫുകൾ, അവർ മുന്നേ വെച്ച സൊഫുകളെല്ലാം തകർന്നു. അവർക്കിടയിൽ ആകെ പരിഭ്രാന്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, ശുദ്ധു, നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? പിന്തിരിഞ്ഞോടുന്നവരെ തടവിലാക്കുക, അവരെ തടവിൽ പിടിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലെ മുശ്രിക്കുകളെ അവരുടെ അവസാനത്തെ ആനി അവരുടെ മേൽ റസൂലുള്ളാഹിയും സഹാബികളും അടിച്ചു. അങ്ങനെ മലക്കുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോടൊപ്പം മക്കയിലെ മുശ്രിക്കുകൾ അവരെ ഓരോരുത്തരെയായി തടവിലാക്കാൻ തുടങ്ങി. പലരും കൊല്ലപ്പെട്ടു. മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ വലിയ നേതാക്കന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടു വീണു. അവരവിടെ നിലംപതിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളിൽ ഒരാൾ ഉമയ്യത്ത് ഇബ്നു ഖലഫാൻ. ഉമയ്യത്ത് ഇബ്നു ഖലഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളുകളിൽ ഒരാളാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ്. മാത്രമല്ല ബിലാൽ ഇബ്നു റവാഹ റബാഹ് റളിയല്ലാഹു അൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂടുതൽ ഉപദ്രവിച്ചിരുന്ന മർദ്ദിച്ചിരുന്ന ആളുകളിൽ ഒരാൾ ഉമയ്യയാണ്. ഈ ഉമയ്യക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമായി അടുത്ത ബന്ധമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഉമയ്യത്ത് ഇബ്നു ഖലഫും അടുത്ത കൂട്ടുകാരായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാം, മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ എന്റെ ആദ്യത്തെ പേര്, എന്നെ ആദ്യം വിളിച്ചിരുന്ന പേര് അബ്ദു അമർ എന്നായിരുന്നു.